بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم اما بعد فان اصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചു പാലിച്ച് ജീവിതം ക്രമീകരിക്കുവാനും ചിട്ടപ്പെടുത്തുവാനും എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ ഉണർത്തുകയും ആവശ്യപ്പെടുകയുമാണ്. സംഭവ ബഹുലമായ ഈ വർത്തമാന യുഗത്തിൽ ഒരു മുസ്ലിം തന്റെ ജീവിതത്തിൽ പുലർത്തേണ്ട, പാലിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട ചില ചിട്ടകളും മര്യാദകളുമാണ് ഇന്ന് ഈ മിമ്പറിൽ വച്ച് നമ്മൾ കേൾക്കുകയുണ്ടായത്. മുസ്ലിം ലോകം ഏറെ പ്രശ്നങ്ങൾക്ക് നടുവിലും മുസ്ലിമീങ്ങൾ പല നാടുകളിലും പരീക്ഷണ കയത്തിലുമാണ്. മുസ്ലിമീങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിമീങ്ങളിൽ പലർക്കും വന്നു ഭവിച്ചതായ പ്രശ്നങ്ങൾ ഏറെ സങ്കീർണവും ഈമാനുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസകരവുമാണ്. സത്യവിശ്വാസികൾ വർത്തിക്കേണ്ടത് ഒരൊറ്റ ശരീരത്തെ പോലെയാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ സഹോദരങ്ങൾ അവർ ഏത് നാടുകളിലായാലും ഏത് ദിക്കുകളിലായാലും അവരുടെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നങ്ങൾ എന്ന പോലെ മുസ്ലിമീങ്ങൾ കാണേണ്ടതുണ്ട്. മാത്രമല്ല, പ്രശ്നങ്ങൾ പലതും അരങ്ങേറുമ്പോൾ അതൊരു വാർത്തയായി കേൾക്കുകയും അറിയുകയും ചെയ്യുക എന്നതിലുപരി മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനോട് സ്വീകരിക്കേണ്ട സമീപനങ്ങൾ വേറെയാണ്. മുസ്ലിമീങ്ങൾ അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ പ്രത്യേകവുമാണ്. അയൽനാടുകളിലും അയൽപക്കങ്ങളിലും സംജാതമാകുന്ന പ്രശ്നങ്ങൾ, അതിൽ നമുക്കൊന്നുമേ ഇല്ല എന്ന ഒരു നിലപാടൊരു മുസൽമാന് ഒരിക്കലും ഭൂഷണമല്ല. പ്രത്യുത അതിൽ നിന്ന് പഠിക്കുവാൻ എനിക്കെന്ത് എന്നുള്ളത് മുസ്ലിം അന്വേഷിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾ സംജാതമാകുന്നു എന്നത് അന്വേഷിച്ച് മുസ്ലിം തന്റെ ഈമാനിനെ, ഇസ്ലാമിനെ മാറ്റുകൂട്ടുന്ന ദീനി ചിട്ടകളും മര്യാദകളും സ്വന്തത്തിൽ പുലർത്തുകയും പാലിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മനുഷ്യരുടെ മനസ്സിനെ ചഞ്ചലിതമാക്കുന്ന വാർത്തകളാണ് ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ട് സമാധാനം മരുപ്പറമ്പിലെ മരീചികൾക്ക് സമാനം പല മുസ്ലിം നാടുകളിലും മാറിക്കഴിഞ്ഞിരിക്കുന്നു. സംഘർഷങ്ങളും ഭീതികളുമാണ് പലരെയും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നാടുകളിലുള്ള മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്രകാരമാണ് അവരുടെ അവസ്ഥയെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്ന മുസ്ലിമീങ്ങളുടെയും അവസ്ഥ അപ്രകാരം തന്നെയാണ്. മേലായ റബ്ബിൽ നിന്നാണ് സമാധാനം. രക്ഷിതാവിന്റെ കനിവും കാരുണ്യവുമാണ് സമാധാനം. വിശ്വാസികളിൽ സൽപ്രവൃത്തികൾ അനുഷ്ഠിക്കുന്നവരിൽ സമാധാനം പെയ്തിറങ്ങിയത് അള്ളാഹുവിന്റെ ആദരവും ഔദാര്യവുമായിട്ടാണ്. എങ്ങനെ പ്രശ്നങ്ങൾക്കപ്പുറം സമാധാനം ചരിത്രത്തിൽ മുസ്ലിമീങ്ങളിൽ വന്നിറങ്ങി? സമാധാന ചിത്തരായി ജീവിക്കുവാനും ശാന്തിയുടെ മനസ്സുള്ളവരായി ജീവിക്കുവാനും എന്താണ് നമ്മുടെ സച്ചരിതർ കൊണ്ടു നടന്ന മാർഗങ്ങൾ? ഇതിലൊക്കെയാണ് ഇന്നത്തെ ഖുത്ബ നമ്മളോട് ഏതാനും കാര്യങ്ങൾ ഉണർത്തി സംസാരിച്ചത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഹുവല്ലദീ ഫഅൻസലസ്സകീനത അലൈഹിം, ഒരു പിടി വിശ്വാസികളുടെ വിജയകരമായ അവസ്ഥയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, അവരുടെ മേൽ സമാധാനം വർഷിച്ചത് അവനത്രേ അഥവാ അല്ലാഹു അത്രേ. ثم انزل السكينه في قلوب المؤمنين ليزدادوا ايمانا مع ايمانهم. മറ്റൊരു വിഭാഗം വിശ്വാസികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, പിന്നീട് അല്ലാഹു അവരുടെ മേൽ സകീനത്തിനെ സമാധാനത്തിനെ അവതരിപ്പിക്കുകയുണ്ടായി അവർക്ക് ഈമാൻ അധികരിക്കുന്നതിന് വേണ്ടി. ثم انزل عليكم ثم انزل عليكم من بعد الغم امنه نعاسا يغشى طائفه منكم. പിന്നീട് അല്ലാഹുവിൽ നിന്നുള്ള നിർഭയത്വം എന്നോണം നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മയക്കത്തെ പ്രദാനം ചെയ്തു. ആ മയക്കം വിശ്വാസികളിൽ ഒരു വിഭാഗത്തെ പൊതിയുകയുണ്ടായി എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. സമാധാനം അള്ളാഹു അവതരിപ്പിച്ച, ശാന്തി അള്ളാഹു സുബ്ഹാനഹു വതആല കനിഞ്ഞ ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട അവതീർണമായ ആയത്തുകളാണ്. ഫാൻസല സകീനത അലൈഹിം, ഹുവല്ലദീ അൻസല സകീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, സുമ അൻസല അലൈക്കും മിൻ ബഅദിൽ ഗമ്മി ആമനതൻ നുആസൻ എന്ന് തുടങ്ങിയിട്ടുള്ളതായി ഈ വചനങ്ങൾ. അള്ളാഹു അവന്റെ സമാധാനത്തെ അവതരിപ്പിച്ചു, അള്ളാഹു സമാധാനം കനിഞ്ഞു, അള്ളാഹു ശാന്തി അവതരിപ്പിച്ചു. ഇതൊക്കെ വിവിധ ചരിത്ര സംഭവങ്ങളുമായി ബന്ധപ്പെട്ട അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്നാണ് സമാധാനം ശാന്തി എന്നത് അറിയിക്കുവാൻ വേണ്ടി അവതരിപ്പിച്ചതായ ആയത്തുകളാണ്. പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും പിരിമുറുക്കങ്ങളിലുമൊക്കെ മനുഷ്യന്മാർ കഴിഞ്ഞുകൂടുന്നുവെങ്കിൽ, അവർ സമാധാനവും ശാന്തിയും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈ സമാധാനത്തിന്റെയും ശാന്തിയുടെയും സ്രോതസ് അത് അള്ളാഹുവിൽ നിന്നാണ് എങ്കിൽ അത് ലഭിക്കുവാൻ എന്താണ് മനുഷ്യർ ചെയ്യേണ്ടത്? ഒരു വിഭാഗം ആളുകൾ പ്രശ്നങ്ങളുടെ നടുക്കയത്തിലാണ് എങ്കിൽ അവർ അതിനപ്പുറം സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? ഒരു വിഭാഗം ആളുകൾ പ്രശ്നങ്ങളുടെ നടുക്കയത്തിലാണ് എന്നുള്ളത് അറിഞ്ഞ് സമാധാനം കെട്ട് വാർത്തകൾ കേൾക്കുകയും വാർത്തകൾ കാണുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് സമാധാനം ലഭിക്കുവാൻ എന്ത് ചെയ്യണം? അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള മടക്കവും അല്ലാഹുവിലുള്ള പ്രതീക്ഷയിൽ മനസ്സ് സമാധാനപ്പെടലുമാണ്. ഇമാം ബുഖാരിയുടെ ഹദീസിൽ, സഹീഹിൽ, സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ റദിയ ബില്ലാഹി റബ്ബ വ ബിൽ ഇസ്ലാമി ദീന വ ബി മുഹമ്മദി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നബിയ ദഖലൽ ജന്ന. ഒരാൾ അല്ലാഹുവിനെ റബ്ബായി പ്രീതിപ്പെട്ടു, ഇസ്ലാമിനെ തന്റെ ദീനായി പ്രീതിപ്പെട്ടു, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയായി പ്രീതിപ്പെട്ടു, അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞു. റദീതു ബില്ലാഹി റബ്ബ വ ബിൽ ഇസ്ലാമി ദീന വ ബി മുഹമ്മദി നബിയ എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നവർ സ്വർഗാർഹരായി എന്ന് പറയുകയാണ്. ഈ പ്രഖ്യാപനം കേവലം ഒരു അകര വ്യായാമമല്ല, പ്രത്യേക അർത്ഥവും ആശയവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനമാകണം. അർത്ഥവും ആശയവും ഉൾക്കൊണ്ടുകൊണ്ട് റദീതു ബില്ലാഹി റബ്ബ വ ബിൽ ഇസ്ലാമി ദീന വ ബി മുഹമ്മദിൻ നബിയ എന്ന് പ്രഖ്യാപിക്കുന്നവൻ, അവൻ അല്ലാഹുവിൽ യഥാവിധ വിശ്വാസമുള്ളവനും ആ വിശ്വാസത്താൽ മനസ്സ് തണുത്തവനും മനസ്സ് കുളിർത്തവനുമായിരിക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ള പ്രതീക്ഷയും വിശ്വാസവും യഥാവിധമാവുകയാണ് വേണ്ടത്. ഏത് പ്രശ്നങ്ങളുടെ നടുക്കയത്തിലാണെങ്കിലും പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളിലായാലും, മാനസികമായ പിരിമുറുക്കങ്ങൾക്ക് അടിപ്പെട്ട്, സംഘർഷങ്ങൾക്ക് അടിപ്പെട്ട് സമനില തെറ്റി സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ട് ജീവിക്കുവാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല. ചരിത്രങ്ങൾ പലതും അവന്റെ മുന്നിലുണ്ട്. വർത്തമാന യുഗത്തിൽ മുസ്ലിം നാടുകളിൽ ഉണ്ടായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അത് ഇന്ന് മുളപൊട്ടിയ ഒരു വിഷയമല്ല. പ്രത്യേക ചരിത്രത്തിന്റെ ഇന്നലകളിൽ കണ്ണുപിടിച്ചാൽ ഇതുപോലെ പല പ്രശ്നങ്ങളും മുസ്ലിം നാടുകളിൽ വന്നു പോയിട്ടുണ്ട്. ഖതീബ് കേൾപ്പിച്ചതുപോലെ മുസ്ലിം നാടുകളെ പിടിച്ചുകുലുക്കി, മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കി, മുസ്ലിമീങ്ങളുടെ രക്തത്തിൽ നീന്തി മുസ്ലിം നാടുകളിലേക്ക് വന്ന് ഇവിടെ സംഹാര രക്തതാണ്ഡവമാടിയ ഒരു വിഭാഗമായിരുന്നു താർത്താരികൾ. മംഗോളിയയിൽ നിന്ന് ചെങ്കിസ്ഖാന്റെ സൈന്യം തെക്ക് പടിഞ്ഞാറൻ നാടുകളെ നോക്കി അബ്ബാസികളുടെ ഖിലാഫത്തിന്റെ ഒടുക്കം വന്ന വേളയിൽ, ആ ചരിത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വിശ്വാസയോഗ്യമല്ല അത്തരം വാർത്തകൾ. അത്രമാത്രം ദുഷ്ടപ്രവൃത്തികളായിരുന്നു മംഗോളിയക്കാർ അഥവാ താർത്താരികൾ ചെങ്കിസ്ഖാന്റെ സൈന്യം മുസ്ലിം നാടുകളിൽ ചെയ്തു കൂട്ടിയത്. കിഴക്ക് നിന്ന് അന്നത്തെ ആക്രമണം താർത്താരികൾ അഴിച്ചുവിട്ടതാണ് എങ്കിൽ പടിഞ്ഞാറ് നിന്ന് മറ്റൊരു സൈന്യം അപ്രകാരം മുസ്ലിം നാടുകളെ ലക്ഷ്യമാക്കി വന്നിരുന്നു. അവരായിരുന്നു പുരുഷ യോദ്ധാക്കൾ. കിഴക്കിന്റെ പട താർത്താരികൾ എന്ന പേരിൽ വന്നപ്പോൾ പടിഞ്ഞാറ് നിന്ന് കുരിശി യോദ്ധാക്കൾ മുസ്ലിം നാടുകളെ, പ്രത്യേകിച്ച് സിറിയയെയും ഈജിപ്തിനെയും ലക്ഷ്യമാക്കി വന്നു. അവർ മുസ്ലിം നാടുകളിൽ അവരുടെ നരമേധം തുടർത്തുകയുണ്ടായി. രക്തസിക്തമായ പല പോരാട്ടങ്ങളും കുരിശി യോദ്ധാക്കൾ നടത്തി. താർത്താരികൾക്കും കുരിശി യോദ്ധാക്കൾക്കും പിന്നിൽ കോളനി വാഴ്ചയുടെ ആളുകൾ വന്നു. ക്രിസ്ത്യമാറിന്റെ കോളനി വാഴ്ചയുടെ വാർത്താക്കൾ അവരും മുസ്ലിം നാടുകളിൽ അധിനിവേശം നടത്തി കൊന്നും മുടിച്ചും തകർത്തും അവർ മുസ്ലിം നാടുകളിൽ വിരാജിക്കുകയുണ്ടായി. അവരുടെ പിന്മുറക്കാർ അവരുടെ പിടിമുറുക്കം ഇന്നും പല നാടുകളിലും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ പ്രശ്ന സങ്കീർണമായ ഇന്നലകളിലെല്ലാം മുസ്ലിമീങ്ങളിൽ നിന്നൊരു വിഭാഗം ഈ പ്രശ്നങ്ങളെ സമീപിച്ചത് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും നിദർശനങ്ങൾക്ക് അധീനമായിക്കൊണ്ടായിരുന്നു. ഏതൊരു വിഷയങ്ങളിലെന്ന പോലെ പ്രശ്നങ്ങൾ സംജാതമായാലും ദീനിൽ, ഇസ്ലാമിൽ അതിന് പ്രതിവിധികളുണ്ട്. എങ്ങനെയാണ് പ്രശ്നങ്ങളെ സമീപിക്കേണ്ടത്? എപ്പോഴാണ് മുസ്ലിമിന് സുരക്ഷ? എപ്പോഴാണ് മുസ്ലിമിന് വിജയം? അത് ലഭിക്കാൻ മുസ്ലിം ചെയ്യേണ്ടത് എന്താണ്? ഒരിക്കലും ഒരു വിശ്വാസി അള്ളാഹുവിൽ നിന്നുള്ള പിടുത്തം വിടാൻ പാടുള്ളതല്ല. റബ്ബിൽ പ്രതീക്ഷ മുറിയുവാൻ അവന് പാടുള്ളതല്ല. അള്ളാഹുവിൽ പ്രതീക്ഷയേറ്റ് സൃഷ്ടികളിൽ പ്രതീക്ഷ ഏറ്റുന്ന ഒരവസ്ഥ ഉണ്ടായാൽ നാമമാത്രം മുസ്ലിമായി അവനെ തേടി പടച്ചറബിന്റെ കാരുണ്യമോ വിജയമോ വന്നിറങ്ങുകയില്ല എന്നുള്ളതാണ്. എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി, അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളെയും അതിജയിച്ചു നിൽക്കുന്നവൻ. അള്ളാഹുവിനെ തോൽപ്പിക്കാൻ ഒരാൾക്കുമാവില്ല. അള്ളാഹുവാകുന്നു എല്ലാവരെയും തോൽപ്പിക്കുന്നവൻ. വിശ്വാസികളുടെ രക്ഷിതാവായ അള്ളാഹു, അവൻ അൽഗാലിബ്, എല്ലാവരെയും ജയിച്ചു നിൽക്കുന്നവനാണ് എങ്കിൽ ആ അള്ളാഹുവിന്റെ വിഷയത്തിൽ ആളുകൾ എന്തിന് ഇച്ഛാബന്ധപ്പെടണം? ആളുകൾ എന്തിന് നിരാശപ്പെടണം? പടച്ച റബ്ബിൽ നിരാശപ്പെടുന്ന അവസ്ഥയുണ്ടാകുമ്പോഴാണ് പരാജയം പൂർണ്ണമാകുന്നത്. പല മുസ്ലിമീങ്ങൾക്കും വേഷത്തിൽ മാത്രമാണ് ഇസ്ലാം, വിശ്വാസത്തിൽ അവരിൽ ഇസ്ലാം ഇല്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു വാർത്തയാണ്. സൽപ്രവൃത്തികളെ പെരുപ്പിക്കുക എന്നുള്ളത് വിജയത്തിനും സമാധാനത്തിനും അടിസ്ഥാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അൽ ഇബാദത്തു ഫിൽ ഹർജ് കഹിജ്റത്തിൻ ഇലൈ, കലാപങ്ങളും കൊലപാതകങ്ങളും പെരുകുമ്പോൾ ഇബാദത്തെടുക്കുക എന്നുള്ളത് എന്റെ അടുക്കലേക്ക് ഹിജ്റ വരുന്നതിന് തുല്യമാണ്. ഹർജ് എന്ന് പറഞ്ഞാൽ എത്യോപ്യൻ ഭാഷയാണ്, ഹബശിയൻ എത്യോപ്യൻ ഭാഷയാണ് ഹബശ. റസൂൽ അത് പ്രയോഗിച്ച് ഹർജ്, കലാപങ്ങൾ അതിനെ തുടർന്ന് കൊലകൾ, അതിനാണ് ഹർജ് എന്ന് പറയുക. കലാപങ്ങൾ വരികയും കൊല തുടരുന്ന വേളയിൽ ആ അത്തരം കാലഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ വിഭാഗത്തെടുത്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ അടുക്കലേക്ക് ഹിജറ വരുന്നതിന് തുല്യമെന്നാണ് പറഞ്ഞത്. അഥവാ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജറ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറക്കുള്ള പ്രത്യേകത നമുക്കറിയാം. ദിനരാത്രങ്ങൾ നീണ്ട് മരിപ്പറമ്പിനെ മുറിച്ചു കടന്ന് ചൂട് സഹിച്ച്, തണുപ്പാണെങ്കിൽ തണുപ്പ് സഹിച്ച്, പ്രയാസങ്ങൾ ഏറെ സഹിച്ച് വീടും കുടുംബവും നാടും ഒക്കെ വിട്ടേച്ച് അള്ളാഹുവിന്റെ മാർഗത്തിലേക്കുള്ള കാൽവെപ്പുകളാണ് ഹിജ്റ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നോക്കി ഒരു മുഹാജിർ മദീനയിലേക്ക് വരുന്നുവെങ്കിൽ അയാൾക്കുള്ള മഹത്വം എത്രയാണ്? ആ മഹത്വം കൊലകളുടെയും കലാപങ്ങളുടെയും നാളുകളിൽ ഇബാദത്തെടുക്കുന്നവനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, പ്രശ്നങ്ങൾ സംജാതമാകുമ്പോൾ, സങ്കീർണമാകുമ്പോൾ ഇബാദത്തെടുക്കുന്നതിന്റെ മഹത്വമാണ് അറിയിക്കുന്നത്. അങ്ങനെ ഇബാദത്തെടുക്കണം എന്നുള്ളതിനുള്ള പ്രോത്സാഹനമാണ്. പ്രശ്നങ്ങളുടെ നടുവിൽ ഇബാദത്തിൽ കഴിഞ്ഞുകൂടുകയാണ് വേണ്ടത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്. ചില ഹദീസുകളിൽ കാണാം, ഇദാ ഫസിഅഹു അംറു തങ്ങളെ വല്ല പ്രശ്നങ്ങളും അലട്ടിയാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കുവാൻ കൈകെട്ടുമായിരുന്നു, നിസ്കരിക്കാൻ നിൽക്കുമായിരുന്നു എന്നാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം അലട്ടിയാൽ, ഒരു വിഷയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രയാസപ്പെടുത്തിയാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കാൻ നിൽക്കുമായിരുന്നു. ഇബാദത്തെടുക്കുവാൻ, ഇബാദത്തിൽ ശ്രേഷ്ഠകർമ്മമായ നമസ്കാരം നിർവഹിക്കുവാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈകെട്ടും എന്നുള്ളതാണ്. ഖതീബ് ഉണർത്തിയതുപോലെ ഇന്ന് പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും വിഷയങ്ങൾ സങ്കീർണമാവുകയും ചെയ്താൽ ആളുകൾ ഇബാദത്തെടുക്കുന്നതിന് പകരം പിന്നെ ഈ പ്രശ്നങ്ങളെ പിന്തുടരുകയായി. ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിൽ ആദ്യം അതിനെക്കുറിച്ച് വാർത്ത വായിക്കും, പിന്നീട് വാർത്ത കാണും, പിന്നീട് ഈ വാർത്തകളെ പിന്നാലെ തുടരുകയാണ്. ടിവിയിലൂടെ, ഇന്റർനെറ്റിലൂടെ, റേഡിയോയിലൂടെ, പത്രമാസികകളിലൂടെ പ്രശ്നങ്ങളെ അതിന്റെ എല്ലാ വേരുകളും അന്വേഷിക്കുക, അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുക, അതിന്റെ എല്ലാ വാർത്തകളും അതിന്റെ ദൃശ്യരൂപങ്ങൾ കാണുക. ഇങ്ങനെ ഒരു വാർത്തയിൽ നിന്ന് വേറൊരു വാർത്തയിലേക്ക് ശ്രവ്യമായി കേട്ടതിന് ശേഷം അത് കാണാൻ, ഇങ്ങനെ വാർത്തകൾ പിന്നാലെ അതിന് പിന്നാലെ നടക്കുന്ന ഒരവസ്ഥയായിരുന്നില്ല. വാർത്തകൾ അറിയേണ്ട എന്ന് കേൾക്കേണ്ടതില്ല. പക്ഷെ അത് തന്നെ ഒരു നിശ്ചയത്തൊഴിലാക്കുകയും ദീൻ പഠിപ്പിച്ച ഒരു അതവ് കൈയൊഴിക്കപ്പെടുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടുകയാണ് ചെയ്യുക. പ്രശ്നങ്ങൾ ഒരിക്കലും തീരുകയില്ല. വ്യക്തിയിൽ നിന്നാണ് ഇസ്ലാഹിന്റെ തുടക്കം. നന്മ വ്യക്തികളിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. വ്യക്തി നന്നായാൽ, വ്യക്തികൾ നന്നായാൽ അപ്പോഴാണ് സമൂഹം നന്നാവും. എന്ത് വേണം? ദീൻ പഠിപ്പിച്ച രീതിയിൽ മനുഷ്യന്മാരെ ഇബാദത്തുകളിൽ സൽപ്രവൃത്തികൾ പെരുപ്പിക്കണം. അങ്ങനെ ഒരു മര്യാദ മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. അതാണ് ഖത്തീബ് നമ്മളോട് ഉപദേശിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ അതാണ്. പ്രശ്നങ്ങൾ സംജാതമാകുമ്പോൾ ഇബാദത്തിൽ കഴിച്ചുകൂട്ടിയിട്ട് നമ്മൾ ദുആയിരക്കുന്നവരും പശ്ചാത്തപിക്കുന്നവരുമാവുക എന്നുള്ളത്. പ്രശ്നങ്ങൾ തീരുവാനും മാനസിക പ്രശ്നങ്ങൾ വഴിമാറുവാനും തൗബ ഒരു മാനദണ്ഡമായിട്ട് നമ്മളെ ഖത്തീബ് നമ്മളോട് പറഞ്ഞു. തൗബയും ഇനാബത്തും പശ്ചാത്തപിച്ചുകൊണ്ടുള്ള അള്ളാഹുവിലേക്കുള്ള മടക്കം നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചര്യം നമ്മൾ കേട്ടു. ഒരു സദത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നാൽ 70 തവണ അസ്തഗ്ഫിറുല്ലാ എന്ന് ദുആ ചെയ്യുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഒരു ദിവസം 100 തവണ പശ്ചാത്തപിക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്തിനാണ് നമുക്കൊരു ഉസ്വത്തും ഖുദ്വത്തുമായി ഉത്തമമായ മാതൃകയായി നിശ്ചയിക്കപ്പെട്ടത്? നമ്മൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റുന്നതിന് വേണ്ടിയാണ്. നമുക്കും ഇസ്തിഗ്ഫാറിന്റെ നാവുണ്ടാവണം, തൗബത്തുള്ള ഒരു കൽബുണ്ടാകണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യണം. മാ നസല ബലാഉൻ ഇല്ലാ ബിദം, ഒരു പ്രശ്നവും ഇവിടെ മുളപൊട്ടിയിട്ടില്ല, ഉണ്ടായിട്ടില്ല, വന്നിറങ്ങിയിട്ടില്ല മനുഷ്യന്മാരുടെ തെറ്റുകൾ കാരണത്താലല്ലാതെ. വമറുഫിയില്ല ബിതൗബ, വന്നിറങ്ങിയ പ്രശ്നങ്ങൾ ഉയർത്തപ്പെട്ടിട്ടുമില്ല തൗബ കൊണ്ടല്ലാതെ. പ്രശ്നങ്ങളുണ്ടോ? അതിൽ മനുഷ്യന്മാരുടെ തെറ്റുകൾ അതിന് പിന്നിലുണ്ട്. പ്രശ്നങ്ങൾ ഉയർത്തപ്പെടണോ എങ്കിൽ മനുഷ്യന്മാർ തൗബ ചെയ്യുന്ന അവസ്ഥയിലായിരിക്കണം. അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങുന്ന ഇസ്തിഗ്ഫാറും തൗബയും നിർവഹിക്കുന്ന അവസ്ഥ ആളുകൾക്കുണ്ടാകേണ്ടതുണ്ട്. പുണ്യകർമ്മങ്ങളെ പെരുപ്പിച്ച് തൗബയും ഇസ്തിഗ്ഫാറും മനുഷ്യന്മാർ പെരുപ്പിച്ച് ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാകണം. ഇസ്തഈനു ബിസ്സബരി വസ്സല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇസ്തഈനു ബിസ്സബ്ർ വസ്സല, ക്ഷമിച്ചും നമസ്കരിച്ചും നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുകയും. പ്രശ്നങ്ങൾ വന്നാലാണ് സഹായം തേടേണ്ടത്. മനുഷ്യന്മാർ സഹായം തേടൽ വർദ്ധിപ്പിക്കുന്നത് അവർക്ക് വിഷയങ്ങൾ സംജാതമാകുമ്പോഴാണ്. എങ്ങനെ സഹായം തേടാനാണ് പറഞ്ഞത്? നിസ്കരിച്ച്, ക്ഷമിച്ച്, അഥവാ പുണ്യകർമ്മങ്ങളെ പെരുപ്പിച്ച് സൽപ്രവൃത്തികൾ അനുഷ്ഠിച്ച് അങ്ങനെയാണ് സഹായം തേടേണ്ടത്. ഇതാണ് ദീനുൽ ഇസ്ലാമിന്റെ നിദർശനവും മര്യാദയും. പ്രശ്നകാര്യങ്ങളിൽ അകപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നൊരു മോചനം അവർക്കുണ്ടാകുന്നതിന് വേണ്ടി പുണ്യകർമ്മങ്ങളിൽ ചില കർമ്മങ്ങൾ സദഖയും ദുആവും പ്രത്യേകം പ്രസ്താവ്യമാണ്. സദഖയെ സംബന്ധിച്ചിടത്തോളം അസ്സദഖത്തു തുതഫിയു ഗദബ റബ്ബ് വതഖി അൽമീതസു, ദാനധർമ്മങ്ങൾ റബ്ബിന്റെ കോപം കെടുത്തും അള്ളാഹുവിന്റെ ദേഷ്യം കെടുത്തുവാൻ ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുകയാണ് വേണ്ടത്. പടച്ച റബ്ബിന്റെ ദേഷ്യം അത് അടങ്ങൽ മനുഷ്യന്മാർ ദാനധർമ്മം വർദ്ധിപ്പിക്കുമ്പോഴാണ്. ദാനധർമ്മങ്ങൾ മോശമായ രീതിയിലുള്ള മരണത്തെ തടുക്കുമെന്നാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആവുകയില്ല മോശമായിട്ടുള്ള മരണം, ചീത്ത മരണം, ദുർമരണം, അതിൽ നിന്നുള്ള സുരക്ഷയും സംരക്ഷണവും അതിന് വേണ്ടത് ദാനധർമ്മങ്ങളെ പെരുപ്പിക്കുകയാണ്. ഇതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഫസദ്ദഖു തുർദഖു വതുൻസറു. ചില റിപ്പോർട്ടുകളിൽ കാണാം, നിങ്ങൾ ദാനധർമ്മങ്ങളെ നിർവഹിക്കുക, നിങ്ങൾക്ക് ഉപജീവനം നൽകപ്പെടും, നിങ്ങൾക്ക് സഹായവും വിജയവും ലഭിക്കുകയും ചെയ്യും എന്ന. അതുകൊണ്ടാണ് സലഫ് സാലിഹീങ്ങൾ സച്ചരിതരായ നമ്മുടെ മുൻഗാമികൾ ദാനധർമ്മങ്ങളിൽ ചെറുതാണെങ്കിലും അതിനെ നിസ്സാരമായി കണ്ടിരുന്നില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ, ഒരു പുണ്യപ്രവൃത്തി നിസ്സാരമായി കാണാൻ പാടുള്ളതല്ല. ചെറുതാണെങ്കിലും അത് റബ്ബിന്റെ അടുക്കൽ വലുതാണ്. വലവ് അൻ തൽക അഖാക ബിവജ്ഹിൻ തലിഖ്, പുഞ്ചിരിക്കുന്ന ഒരു മുഖവുമായി നിന്റെ സഹോദരനെ നീ അഭിമുഖീകരിക്കൽ, അതാണ് നിന്റെ കയ്യിലുള്ളെങ്കിലും അത് നീ ചെറുതായി കാണേണ്ടതില്ല, അള്ളാഹിന്റെ അടുക്കൽ വലുതാണ്. അതുകൊണ്ട് തന്നെ പൂർവ്വകാലങ്ങളിൽപ്പെട്ട ഒരു സച്ചരിതൻ ദാനധർമ്മം നിർവഹിക്കുമെന്നാണ്. അയാൾ എന്തെങ്കിലും ഒന്ന് കയ്യിൽ കരുതിയിട്ടാണ് വീട് വിടുക. എന്തിന്? അത് ദാനം ചെയ്തുകൊണ്ട് അയാൾക്ക് തിരിച്ചെത്താൻ വേണ്ടി. ഒരു ദിവസം ഒന്നുമില്ല, അപ്പൊ അദ്ദേഹം ഒരു ഉള്ളി ഉണ്ടായിരുന്നു. അപ്പൊ ആ ഉള്ളി മൂപ്പരം ചെയ്ത് തന്റെ വസ്ത്രത്തിന്റെ കുമ്മിൽ വെച്ചു എന്ന്. അപ്പൊ കുമ്മിൽ ഉള്ളിയായിട്ട് പോകുന്നത് കണ്ടപ്പോ ചോദിച്ചു, എന്തിനാണ് നിങ്ങളൊരു ബത്തൽ ഉള്ളി? പണ്ട് കാലങ്ങളിൽ ഉള്ളിക്ക് വരല്ല, ഇന്ന് ഉള്ളി കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ സമ്മാനായിരിക്കും. അപ്പൊ എന്തിനാണ് നിങ്ങൾ ഉള്ളി പിന്നെ ഇതിൽ നിങ്ങളുടെ വസ്ത്രത്തിന്റെ ഈ കുമ്മിൽ കൊണ്ട് നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, സദക്ക ചെയ്യാനൊന്നും കിട്ടിയില്ല, അപ്പൊ ഞാനൊരു ഉള്ളിയാണ് ഉള്ളതെങ്കിൽ അതാണ് ഉള്ളത്, അത് കൊടുക്കാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് കൊണ്ട് നടക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്നാണ്, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ മുഅ്മിനു യൗമൽ ഖിയാമത്തി തഹ്ത ദില്ലി സദഖതിഹി. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അൽ മുഅ്മിൻ സത്യവിശ്വാസി യൗമൽ ഖിയാമ അന്ത്യനാളിൽ തഹ്ത ദില്ലി സദഖതിഹി തന്റെ ദാനധർമ്മത്തിന്റെ തണലിലായിരിക്കും. അന്ത്യനാളിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിച്ചാൽ മനുഷ്യന്മാർ ചുട്ടുപൊള്ളുന്ന സൂര്യന് താഴെ വിയർപ്പിലായിരിക്കും. നെരിയാണി വരെ വിയർപ്പിൽ, മുട്ടുവരെ വിയർപ്പിൽ, അരവരെ വിയർപ്പിൽ, കഴുത്തുവരെ വിയർപ്പിൽ, വിയർപ്പിൽ മുങ്ങി താഴുന്നവർ. അങ്ങനെയാണ് അന്ത്യനാളിന്റെ മഹ്ഷറ വൻ സഭയെ അള്ളാഹു സുബ്ഹാനഹു വതാല ഒരുക്കിയിട്ടുള്ളത്. പ്രസ്തുത മഹ്ഷറയിൽ തണലും നിഴലും, തണൽ അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അള്ളാഹു കരിയുന്നവർക്കാണ് അവിടെ തണലുള്ളത്. റബ്ബിന്റെ അർച്ചിന്റെ തണലിൽ സുഖിക്കുന്നവരുണ്ട്. പുണ്യപ്രവൃത്തികൾ ചെയ്തതിന്റെ പേരിൽ ആ അള്ളാഹു തണലേരുന്നവരുണ്ട്. അവരിലൊരു വിഭാഗമാണ് ദാനധർമ്മങ്ങൾ നിർവഹിച്ചവർ. അവർക്ക് ദാനധർമ്മത്തിന്റെ തണലിൽ, സദഖയുടെ തണലിൽ അന്ത്യനാളിൽ സുഖിക്കാം. ആ ഒരു ആദരവിന് വേണ്ടിയാണ് ഞാൻ എന്റെ കയ്യിലുള്ള ഈ ഒരു ഉള്ളിയുമായി നടക്കുന്നത് എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. ചില പൂർവികർ പറഞ്ഞു, ഇന്ന സദഖത തദുഫഴുന ബാദം മിനൽ ബല, ദാനധർമ്മം പരീക്ഷണ കെടുതികളിൽ 70 വകുപ്പുകൾക്ക് തടയാണ് എന്നുള്ളതാണ്. എന്നാ പരീക്ഷണങ്ങളുടെ 70 വകുപ്പുകൾക്ക് ദാനധർമ്മം പരിഹാരമാണ്, അതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ദാനധർമ്മങ്ങളെ പെരുപ്പിക്കുവാൻ നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പ്രശ്നങ്ങൾ സങ്കീർണമാകുമ്പോൾ, വിഷയങ്ങൾ മൂർജിക്കുമ്പോൾ, വൈയക്തികമായിട്ടുള്ള മാനസിക ശാരീരിക പ്രശ്നങ്ങളാകട്ടെ, സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്നതായ പ്രശ്നങ്ങളാകട്ടെ, അതിൽ പ്രതിവിധിയും പരിഹാരവും ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ദാനധർമ്മങ്ങൾ പെരുപ്പിക്കണം എന്നാണ് ദീനുൽ ഇസ്ലാം ഉണർത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ദുആയാകുന്ന ആയുധമാണ്. ഖുൽ മാ യഅബൂ ബികും റബ്ബി ലൗലാ ദുആഉകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രഖ്യാപിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുന്നു. മാ യഅബൂ ബികും റബ്ബി, എന്റെ രക്ഷിതാവ് നിങ്ങളെ പരിഗണിക്കുകയില്ല, ലൗലാ ദുആഉകും, നിങ്ങളുടെ ദുആ ഇല്ലായിരുന്നുവെങ്കിൽ. അപ്പൊ അല്ലാഹുവിൽ നിന്നുള്ള പരിഗണന നമുക്ക് വരുന്നത് നമ്മൾ അല്ലാഹുവിനോട് ദുആ ഇരക്കുന്നത് കൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും ദുആയോളം മറ്റൊരു മാർഗമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ അള്ളാഹുവിന്റെ ദാസരാണ്, അള്ളാഹുവിനോട് ആവശ്യക്കാരനാണ്, അള്ളാഹുവിന്റെ മുമ്പിൽ വിനയാന്യതനാണ്. അതുകൊണ്ടാണ് നമ്മുടെ വിറകൈകൾ നമ്മൾ അള്ളാഹുവിലേക്ക് ഉയർത്തുന്നത്, നിറകണ്ണുകൾ അള്ളാഹുവിലേക്ക് നോക്കുന്നത്. അള്ളാഹുവിന്റെ മുമ്പിൽ അവന്റെ അടിമയാണെന്ന ബോധത്തിൽ മുട്ടുകുത്തി വിറകൈകളെ ഉയർത്തി വിറകുന്ന ശബ്ദം ദുആയായി ഉയർത്തിയിട്ടുണ്ട് എങ്കിൽ അത്തരം ദാസന്മാരെ അള്ളാഹുവിനേറെ ഇഷ്ടമാണ്. അവനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പരിഗണിക്കുക. വിശുദ്ധ ഖുർആനിൽ മക്കയിലെ ബഹുദൈവ വിശ്വാസികളെ പോലും അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് പറഞ്ഞു തന്ന ഒരു വിഷയമുണ്ട്. അതെന്താ? വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹു വഅന്ത ഫീഹി വമാ കാന അല്ലാഹു മുഅദ്ദിബഹു വഹും യസ്തഗ്ഫിറൂൻ. മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ, അവർ ദീനിന്റെ ശത്രുക്കൾ, അള്ളാഹുവിന്റെ ശത്രുക്കൾ, ശിർക്ക് ചെയ്തവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ദ്രോഹിച്ചവർ, ശിക്ഷ അർഹിക്കുന്നവരാണവർ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതാല ശിക്ഷ അവരുടെ തലക്ക് മുകളിൽ ഒന്നടങ്കം വർഷിപ്പിക്കാതിരുന്നതിന്റെ കാരണം പറയുകയാണ്. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും, അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല. ശിക്ഷ അർഹിക്കുന്നവരാണവർ എന്ന് മാത്രമല്ല, അവർ ശിക്ഷ ചോദിക്കുകയാണ്. മുഹമ്മദ്, നീ പറയുന്നത് സത്യമാണ് എങ്കിൽ ആകാശത്തിൽ നിന്നൊരു കഷ്ണം ഞങ്ങളുടെ തലക്ക് മുകളിൽ പെയ്യട്ടെ, ശിക്ഷ വരട്ടെ എന്ന് ചോദിച്ച് വാങ്ങുന്ന മുശ്രിക്കിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വതാല പറയുകയാണ്, ഒന്നാക്കാൻ അല്ലാഹു ലിയുഅദ്ദിബഹും വഅന്ത ഫീഹി. പ്രവാചകരെ, നിങ്ങൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കെ അവരെ അല്ലാഹു സുബ്ഹാനഹു വതാല ശിക്ഷിക്കുകയില്ല. വമാക്കാൻ അല്ലാഹു മുഅദ്ദിബഹും, അല്ലാഹു അവരെ ശിക്ഷിക്കുന്നവൻ അല്ല. വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാർ നടത്തുന്നവരായിരിക്കെ, അള്ളാഹുവിനോട് മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യുന്നവരായിരിക്കെ, പ്രാർത്ഥിക്കുന്നവരായിരിക്കെ അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല എന്നാണ് അവരുടെ വിഷയത്തിൽ വരെ കരുണാവാരുതിയായ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. ദുആ പ്രധാനമാണ്, ദുആ മുഖ്യ വിഷയവുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതാലയിലേക്ക് നിഷ്കളങ്കമായി ദുആ ഇരക്കുക എന്ന് പറഞ്ഞാൽ അതാണ് പ്രശ്നങ്ങൾ വന്നിറങ്ങുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറയും തടസ്സവും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുശ്രിക്കുകളെ കുറിച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ മറ്റൊരു വചനത്തിൽ, വഇദാ റകിബു ഫിൽ ഫുൽക് ദഅഉ അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി ഇദാഹും മുശ്രികൂൻ. വഇദാ റകിബു ഫിൽ ഫുൽക്, ബഹുദൈവ വിശ്വാസികൾ കപ്പലിൽ കയറി യാത്ര ചെയ്യുകയായാൽ, ദഅഉ അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവർ കീഴ്വണക്കം അള്ളാഹുവിനെ മാത്രമാക്കി, അള്ളാഹുവിനോട് അവർ ദുആ ചെയ്യുമെന്നാണ്, ദുആ ഇരക്കും. അങ്ങനെ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർ, അവരുടെ ദുആ നിമിത്തം അള്ളാഹു അവരെ രക്ഷപ്പെടുത്തും. കരയിലേക്ക് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തിയാൽ, ഇദാഹും മുശ്രിക്കൂൻ, അവർ വീണ്ടും അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്നവരാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല അവരെ കുറിച്ച് പറയുകയാണ്. ഇവിടെ അള്ളാഹുവിനോട് ദുആ ഇരക്കുമ്പോൾ അള്ളാഹു അവരെ രക്ഷപ്പെടുത്തുന്നു. എവിടെ നിന്ന്? മറ്റൊരായത്തിൽ പറഞ്ഞതുപോലെ, വൈദാ ഗശിയഹും മൗജുൻ ദഅഉ അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, തിരമാലകൾ അവരെ പൊതിഞ്ഞു കഴിഞ്ഞാൽ, കപ്പൽ യാത്രയിൽ കപ്പൽ കാറ്റിലും കോളിലും അകപ്പെട്ട് തിരകൾ അവരുടെ കപ്പലിനെ വിഴുങ്ങുമെന്ന അവസ്ഥ വരുമ്പോൾ അവർ അള്ളാഹുവിനെ മാത്രം വിളിക്കുന്ന, അള്ളാഹുവിനോട് മാത്രം ദുആ ഇരക്കുന്ന അവസ്ഥ വരും എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല അവരെ രക്ഷപ്പെടുത്തുന്നു. അവർ രക്ഷപ്പെട്ടാൽ അവർ അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്നവരാണ് എന്നാണ് മുശ്രിക്കിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. പ്രശ്നം സങ്കീർണമാകുമ്പോൾ അവർ അള്ളാഹുവിനെ വിളിക്കുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മുസ്ലിമീങ്ങൾക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ മുസ്ലിമീങ്ങൾ അള്ളാഹുവിനോട് ദുആ ഇരക്കുന്നവരാകണം എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്ക് രക്ഷയേകും എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് പല മുസ്ലിമീങ്ങൾക്കും പ്രശ്നമുണ്ട് എന്നുള്ളത് ശരിയാണ്. പ്രശ്നഖയങ്ങളിൽ, ഖയത്തിൽ, പ്രശ്ന സങ്കീർണതയിൽ പല മുസ്ലിമീങ്ങളാണ്. മുശ്രിക്കിന്റെ ഒരു മനസ്സ് പോലും പല മുസ്ലിമീങ്ങളിലും ഉണ്ടാകുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. പ്രശ്നങ്ങൾ സങ്കീർണമാവുകയും വിഷയം ഗൗരവമാവുകയും ചെയ്താൽ പോലും അള്ളാഹ് എന്ന് വിളിക്കുന്നതിന് പകരം നേർച്ചക്കാരെ വിളിക്കുന്ന മുസ്ലിമീങ്ങളെ കാണാൻ സാധിക്കും. അപ്പോഴും അള്ളാഹ് എന്ന് വേർന്ന് വരില്ല. ഷെയ്ഖിനെ വിളിക്കും, ബദ്രീങ്ങളെ വിളിക്കും, ബീവിമാരെ വിളിക്കും. ഇങ്ങനത്തെ ഒരവസ്ഥയാണ് പല മുസ്ലിങ്ങൾക്കുള്ളത്. ദുആ അള്ളാഹുവിന് നിഷ്കളങ്കവും ആത്മാർത്ഥവുമായിരിക്കണം. അതാണ് രക്ഷക്കുള്ള മാനദണ്ഡമായി നമ്മുടെ റബ്ബ് അവതരിപ്പിച്ചതായ ഈ സത്യദീനിൽ നമ്മളോട് പറയുന്നത്. വലഖദ് അർസൽനാ ഇലാ ഉമ്മമിൻ മിൻ ഖബ്ലിക് ഫഅഖദ്നാഹും ബിൽ ബഅസായി വദ്ദറാഇ ലഅല്ലഹും യതദറഊൻ ഫലൗലാ ഇദ് ജാഅഹും ബഅ്സുനാ തദറഊ ولكن قست قلوبهم وزين لهم الشيطان ما كانوا يعملون ولقد بعثنا الى امم من قبلك الله سبحانه وتعالى പറയുന്ന പ്രവാചകരെ, നിങ്ങളുടെ മുമ്പുള്ള ജനവിഭാഗങ്ങളിലേക്ക് നമ്മൾ നബിമാരെ നിയോഗിച്ചിട്ടുണ്ട്. പക്ഷെ നബിമാരെ നിയോഗിച്ചെങ്കിലും നബിമാരെ ഉൾക്കൊള്ളാനും സ്വീകരിക്കുവാനും ആ ജനതതികൾ തയ്യാറായില്ല. അപ്പോൾ അവരെ ക്ലേശങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും ഞെരുക്കങ്ങൾ കൊണ്ടും നമ്മൾ പിടികൂടി. പരീക്ഷണങ്ങൾ അള്ളാഹു ആകാശത്തിൽ നിന്ന് കെട്ടഴിച്ചു വിട്ടത് ഈ ആളുകളിലേക്ക് നിയോഗിച്ചത് അവർ അള്ളാഹുവിന് മുമ്പിൽ വിനയാന്യതരായി പഠിച്ചവനോട് തേടുന്നൊരവസ്ഥ ഉണ്ടാകാനാണ്. പക്ഷേ നമ്മുടെ പരീക്ഷണങ്ങൾ വന്നിറങ്ങിയപ്പോൾ അവർ വിനയാന്യതരാവുകയുണ്ടായില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അങ്ങനെ ഉണ്ടായില്ല. വലാക്കിൻ ഖസത് ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. അവർ പ്രവർത്തിച്ചിരുന്ന ദുർവൃത്തികൾ ഷെയ്ത്താൻ അവർക്ക് അലങ്കൃതമാക്കുകയും ഉണ്ടായി. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. അപ്പോ പ്രശ്നങ്ങൾ കുമിഞ്ഞുകൂടുമ്പോൾ ആളുകൾ അല്ലാഹുവിലേക്ക് വിനയാനിതരാകുന്ന പടച്ചതമ്പുരാനോട് ദുആയിലൂടെയും ഇബാദത്തിലൂടെയും അടുക്കുന്നൊരവസ്ഥ ഉണ്ടാകണം. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വതാല നിർദ്ദേശിക്കുന്നത്. പക്ഷേ പല മനുഷ്യന്മാരും പ്രശ്നങ്ങൾ വരുമ്പോഴും അല്ലാഹുവിലേക്ക് മടങ്ങുന്നതിന് പകരം അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോവുകയും ദുർവൃത്തികൾ ചെയ്താൻ അവർക്ക് അലങ്കരിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് ദുർവൃത്തികളിൽ അവർ മുഴുകി ജീവിക്കുകയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെയാവാൻ പാടുള്ളതല്ല. പ്രത്യേക അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി പടച്ച റബ്ബിനോട് ദുആ ചെയ്ത് നമ്മൾ പ്രശ്നങ്ങൾ മാറുവാൻ, വിഷയങ്ങൾ നീങ്ങുവാൻ, മാനസികമായ സൗഖ്യമുണ്ടാകുവാൻ, ശാരീരികമായ ആഫിയത്തുണ്ടാകുവാൻ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് വേണ്ടത്. ദുആ ഉൽ കർബ് ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്തത് ഇന്നീ മിമ്പറിൽ വെച്ച് നമ്മൾ കേൾക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആ ഉൽ കർബ്, ഞെരുക്കവും പ്രയാസവും ഭീതിയും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് പോകാനുള്ള ദുആ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുൽ സമാവാതി വറബ്ബുൽ അർദി വറബ്ബുൽ അർശി, لا اله الا الله رب السماوات ورب الارض ورب العرش الكريم. اذا دعاء الكر لا اله الا الله الحليم العظيم ആരാധന കർഹൻ അല്ലാഹു മാത്രം. യഥാർത്ഥത്തിൽ ആരാധന കർഹൻ, യഥാർത്ഥ ആരാധന കർഹൻ അവൻ അല്ലാഹു മാത്രമാകുന്നു. അവനല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. അവൻ അൽ ഹലീമുൽ അദീം, ഹലീമ ഹിൽമുള്ള വിവേകമുള്ള അല്ലാഹു ആണ്. അവൻ അൽ അദീമാണ്. അവന്റെ ദാത്ത് കൊണ്ടും അവന്റെ സിഫത്ത് കൊണ്ടും അവന്റെ ഇസ്മ കൊണ്ടും അള്ളാഹുവിന്റെ പേര് കൊണ്ട് അള്ളാഹുവിന്റെ ദാത്ത് കൊണ്ട് സ്വത്വം കൊണ്ട് അള്ളാഹുവിന്റെ വിശേഷണം കൊണ്ട് അള്ളാഹു അദീമാണ്, ഉന്നതനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുൽ അർശിൽ അദീം, റബ്ബുൽ അർശിൽ അദീമാണ്, മഹത്തായ സിംഹാസനത്തിന്റെ റബ്ബാണ് അള്ളാഹു. ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുൽ സമാവാത്ത്, വാനങ്ങളുടെ റബ്ബാണ്. വറബ്ബുൽ അർദ്, ഭൂമിയുടെ റബ്ബാണ്. വറബ്ബുൽ അർശിൽ കരീം, അത്യുദാരനായ അർശിന്റെ റബ്ബാകുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല. ഈ ദുആ ഒരാൾ നിർവഹിച്ചാൽ അത് ഞെരുക്കം പോകാൻ, പ്രയാസം പോകാൻ, ബുദ്ധിമുട്ട് നീങ്ങാനുള്ള ദുആയാണ്. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഹദീസ് സ്വീകരിച്ച് നമ്മൾ അല്ലാഹുവിനോട് ദുആയിരക്കുന്നവരാകുക. വിശിഷ്യ പ്രത്യേകിച്ച് ചെല്ലുവാൻ വാരിയതായിട്ടുള്ള വന്നിട്ടുള്ളതായ ദുആകളെ നമ്മൾ പെരിപ്പിക്കുക. ഇങ്ങനെയാണ് പ്രശ്നങ്ങളിൽ നിന്ന് മോചനമുണ്ടാകുവാൻ, ബുദ്ധിമുട്ടുകൾ വഴിമാറുവാൻ മുസ്ലിമീങ്ങൾ ഇസ്ലാമികമായ അദബുകൾ സ്വീകരിക്കേണ്ടത്. അതാണ് നമ്മൾ ഇന്നൊരു ഖുതുബയായി ഈ മിമ്പറിൽ വെച്ച് കേൾക്കുകയുണ്ടായത്. മേലായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ച റബ്ബ് നമ്മളോട് എല്ലാവരോടും പൊറുക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല വിശാലത പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മൾ ഇന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങൾ അള്ളാഹു നമ്മൾ ഇന്ന് ദൂരീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ മഹത്തായ മഹബ്ബായ ഫളൽ കൊണ്ട് ഈ സത്യദീനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവരുടെയും കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. സത്യവിശ്വാസികളായി ജീവിച്ച് സത്യവിശ്വാസികളായി മരിച്ച് പുണ്യാളന്മാരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലും അള്ളാഹു നമുക്ക് എല്ലാവർക്കും കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളിലൂടെ കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് മുഴുവൻ സാലിഹീങ്ങളുടെയും സാലിഹാത്തുകളുടെയും നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഈ സദസ്സുമായി ഹൃദയം ബന്ധപ്പെട്ട് കഴിയുന്ന കുറേ മഹത്തുക്കൾ നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹത്തായ മഹബ്ബായ ഫദ്ല് കൊണ്ട് അവരെ എല്ലാവരെയും ആദരിക്കുമാറാവട്ടെ. അവർ ഉള്ളിടങ്ങളിൽ അള്ളാഹു അവരുടെ ബർക്കത്ത് അവരിൽ ചൊരിയുമാറാവട്ടെ. അള്ളാഹു അവരെയും നമ്മയും നോക്കി വരുന്ന മുസീബത്തുകളെ അവരിൽ നിന്നും നമ്മളിൽ നിന്നും ഉയർത്തുമാറാവട്ടെ. അള്ളാഹു അവർക്കും നമുക്കും സൗഖ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഫാദിൽ ഹാജാത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء الدين واحفظ اللهم هذا البلد امنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.